السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بهمان الله سهودرنا لا ستة وشواسي غلي الله سبحانه وتعالى وده مهتا يا نقره تال كإننا إيدان ماسنغ للي بدناي تغلي لاي إمام نووي رحمة الله عليه وده الأربعون النووية إن غرندم أدسانة پڑتيان الحمد لله نمال پڑتشويرن ده الله سبحانه وتعالى وده مهتا يا نقره تال പതിനാല് ഹദീസുകൾ നമ്മൾ പഠിച്ചു. ഇനി ബാക്കിയുള്ള ഹദീസുകൾ ഇൻഷാ അള്ളാഹ് ഓരോരോ ദർസുകളിലായിട്ട് നമ്മൾ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ പഠിക്കുവാനും ജീവിതത്തിൽ അമൽ ചെയ്യുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നമ്മുടെ ക്ലാസ്സുകളുടെ ആദ്യത്തിൽ പറഞ്ഞതുപോലെ കേവലം ഒരു കിതാബ് തീർക്കുക എന്നതല്ല ഉദ്ദേശം, മറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ശൈലി നമ്മളുടെ ജീവിതത്തിൽ മാറ്റാനും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് സ്വീകരിക്കാനും വേണ്ടിയിട്ടാണ് ഓരോ ആൾക്കാരും പഠിക്കേണ്ടതും കേൾക്കേണ്ടതും. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളും കേട്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും നമ്മൾക്ക് തോന്നുന്നില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, മനുഷ്യർ ചെയ്തിരിക്കുന്ന തെറ്റുകൾ കാരണം ചില ആൾക്കാരുടെ മനസ്സിന് അള്ളാഹു സീല് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, ഒരു പക്ഷേ നമ്മുടെ മനസ്സിനും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കർമ്മങ്ങൾ കാരണത്താൽ സീല് വെച്ചിട്ടുണ്ടോ എന്നൊരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഹദീസുകളും ആയത്തുകളും കേട്ടിട്ട് മാറ്റമുണ്ടാവുന്നില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തോബ ചെയ്തുകൊണ്ട് തെറ്റുകളൊക്കെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ ഓരോരുത്തരും തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഇൻഷാഅല്ലാ നമ്മൾ പഠിക്കുന്നത് അർബഊന നവവിയിലെ 15-ാമത്തെ ഹദീസാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അത് കേട്ടത് സ്വഹാബികളാണെങ്കിൽ, ഇന്ന് ആ ഹദീസ് കേൾക്കുന്ന നമ്മൾ നമ്മോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന നസീഹത്തായി ജീവിതത്തിൽ സ്വീകരിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് നമുക്ക് ഹദീസ് വായിക്കാം. عن ابي هريره عبد الرحمن بن الصخر الدوسي رضي الله عنه ان رسول الله صلى الله عليه واله وصحبه وسلم قال من كان يؤمن بالله واليوم الاخر فليقل خيرا او ليصمت ومن كان يؤمن بالله واليوم الاخر فليكرم جاره ومن كان يؤمن بالله واليوم الاخر فليكرم ضيفه رواه البخاري ومسلم رحمهم الله. പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പൊതുവെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചിരുന്ന പോലെ ഒരു ഹദീസ് നമ്മൾ പഠിക്കുമ്പോൾ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്വഹാബി ആരാണോ അവരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇന്ന് പറയുന്നില്ല, കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരു ക്ലാസ് തന്നെ, അദ്ദേഹത്തിന്റെ ഹദീസുമായി ബന്ധപ്പെട്ട ജീവിതത്തെ സംബന്ധിച്ച് ഒരു ക്ലാസ് തന്നെ നമ്മൾ എടുത്തിരുന്നു. അതുകൊണ്ട് ഇൻഷാ അള്ളാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കേൾക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വഹാബത്തിന്റെ ജീവിത ചര്യ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഹദീസിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ചില ഉലമാക്കൾ ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞു, ഹാദൽ ഹദീസ് അദബുൻ മിനൽ ആദാബിൽ അളീമ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അള്ളാഹുവിന്റെ ഈ മതം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന അദബുകൾ, മനുഷ്യർക്ക് ജീവിതത്തിൽ ഉണ്ടാവേണ്ട നല്ല നല്ല സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഈ ഹദീസ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫതഹുൽ ബാരിയിൽ പറഞ്ഞു, ഹാദാ മിൻ ജവാമിഉൽ കലിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ജവാമിഉൽ കലിമിൽ പെട്ടതാണ് ഈ ഹദീസ്. ജവാമിഉൽ കലിം എന്ന് പറഞ്ഞാൽ ചെറിയ വാക്കുകളിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിനാണ് ജവാമിഉൽ കലിം എന്ന് പറയുക. അതിൽ പെട്ടതാണ് ഈ ഹദീസ് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫതഹുൽ ബാരിയിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിൽ മൂന്ന് കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് ജീവിതത്തിൽ പഠിപ്പിച്ചു തരുന്നത്, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബന്ധമുള്ള ചില കാര്യങ്ങളാണ്. ഈ ഹദീസിൽ ചർച്ച ചെയ്യുന്നത് മനുഷ്യർക്ക് ഖാലിഖായ അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ട് ഉണ്ടാവേണ്ട ചില ബന്ധങ്ങളും അതേപോലെ തന്നെ മഖ്ലൂഖീങ്ങളുമായിട്ട് സൃഷ്ടികളുമായിട്ട് ഉണ്ടാവേണ്ട ചില ബന്ധങ്ങളുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നാമത്തെ കാര്യം, ഒന്നിക്കൽ നന്മ സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, അയൽവാസിയെ ബഹുമാനിക്കുക. മൂന്നാമത്തെ കാര്യം, അതിഥിയെ ബഹുമാനിക്കുക. ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് ഇൻഷാ അള്ളാഹ് ചില കാര്യങ്ങൾ നമ്മൾക്ക് പരിചയപ്പെടാം. അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കുവാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവര, ഹദീസിന്റെ തുടക്കത്തിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫല്യഖുൽ ഖൈറ, അവൻ നന്മ പറയട്ടെ, ഔ ലിയസ്മുദ്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നന്മ പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. അതൊരു മുഅ്മിനിന്റെ ഈമാനിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളിലല്ലാതെ ഒരിക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ സമയം ചെലവഴിക്കുകയില്ല. ഈമാൻ പൂർണ്ണമാണെങ്കിൽ അവൻ സമയം ചെലവഴിക്കുക ഈ രണ്ട് കാര്യങ്ങളിലാണ്. ഒന്നിക്കൽ നന്മ പറയും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ആ ഒരു ശൈലി നോക്കുകയാണെങ്കിൽ, പ്രവാചകൻ എന്താ പറഞ്ഞത്? നിങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തി അള്ളാഹുവിലും റസൂലിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നന്മ പറയട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഖൗലുൽ ഖൈറാണ്. നന്മ പറയുക, നന്മ പറയുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ പറഞ്ഞത് ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തി ഉണ്ടെന്ന് കരുതുക. ഒരു വ്യക്തി മിണ്ടാതിരിക്കുന്നു, ജനങ്ങൾക്ക് നന്മയും പറഞ്ഞു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങളെ തിന്മയിലേക്കും ക്ഷണിക്കുന്നില്ല, അവൻ മിണ്ടാതെ ഒരു സ്ഥലത്തിരിക്കുന്നു. മറ്റൊരു വ്യക്തി ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നു. ആരാണ് അഫ്വല്? നന്മ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നന്മ പറയുക, അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും സമയം ചെലവഴിക്കരുത്. അതൊരു പക്ഷേ മനുഷ്യർക്ക് ഷറുണ്ടാക്കും. അത് മുബാഹായ സംസാരങ്ങൾ പോലുമാണെങ്കിൽ, മുബാഹായ അനുവദിക്കപ്പെട്ട സംസാരങ്ങളാണെങ്കിൽ പോലും ഒരു പക്ഷേ മനുഷ്യർക്ക് അത് ഷറുണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, നന്മയുള്ള സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നിസാഇലെ 114-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാം, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും إلا من أمر بصدقة أو معروف أو إصلاح بين الناس. الله سبحانه وتعالى പറയുന്നു, ജനങ്ങൾക്കിടയിൽ നടക്കുന്ന രഹസ്യ സംസാരങ്ങൾ അല്ലെങ്കിൽ രഹസ്യ സംഭാഷണങ്ങൾ അതിലൊന്നും ഖൈറില്ല. മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടാണല്ലാതെ, മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ അതിൽ ഖൈറുണ്ട്, അതല്ലാത്ത കാര്യങ്ങളല്ലെങ്കിൽ അതിൽ ഖൈറില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, ഒന്നിക്കൽ നന്മ പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നന്മ പറയുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആയത്തും അതേപോലെ തന്നെ ഹദീസും കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, മൂന്ന് കാര്യങ്ങൾ പറയലാണ് നന്മ പറയൽ. മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തേത് സദഖ കൊണ്ട് കൽപ്പിക്കൽ. ഇല്ലാമൻ അമറ ബിസദഖത്തിൻ, സദഖ കൊണ്ട് കൽപ്പിക്കൽ, അത് ഖൈറാണ്. സദഖ കൊണ്ട് കൽപ്പിക്കുക എന്നുള്ളത് ഖൈറാണ്. രണ്ടാമത്തെ കാര്യം, ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ നന്മ കൊണ്ട് കൽപ്പിക്കൽ, നന്മ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കൽ, അല്ലെങ്കിൽ ദീൻ പഠിപ്പിച്ചു കൊടുക്കൽ, ഇത്തരത്തിലുള്ള നന്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഖൗലുൽ ഖൈറാണ്. മൂന്നാമത്തേത് ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കൽ, പരസ്പരം പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കിടയിൽ രമ്യത ഉണ്ടാക്കൽ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന ഖൗലുൽ ഖൈറാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നിസാഇലൂടെ പറയുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന കാര്യം ഈ മൂന്ന് കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാർ, ഒന്നിക്കൽ നന്മ പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സദഖ കൽപ്പിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ, ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സൂറത്തുൻ നിസാഇലൂടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിന്റെ അർത്ഥം, നന്മ പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ, നന്മ പറയുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒന്നിക്കൽ സദഖ കൊണ്ട് കൽപ്പിക്കുക, അല്ലെങ്കിൽ സാധാരണ നന്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൽപ്പിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നതാണ് ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം. ഇനി അതിനൊരു വ്യക്തിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഔ ലിയസ്മുദ്, അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം നാവ് എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. നാവ് എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് ഇമാം തിർമിദിയും ഇബ്നു മാജയും ഒക്കെ ഉദ്ധരിക്കുന്നതായി കാണാം. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കുഫ്ഫ അലൈക ഹാദാ, നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുഫ അലൈക ഹാദ, അവിടുത്തെ നാവ് പിടിച്ചുകൊണ്ട് അള്ളാഹു റസൂൽ പറയാണ്, കുഫ അലൈക ഹാദ, ഇതിനെ നീ സൂക്ഷിക്കണം, ഇതിനെ നീ പിടിച്ചു വെക്കണം എന്ന് നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖുൽതു, ആ സമയത്ത് ഞാൻ ചോദിച്ചു, യാ നബി അല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, വ ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, നമ്മളെ സംസാരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പിടിക്കുമോ, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യുമോ, വിചാരണ ചെയ്യുമോ എന്ന് മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, വഹൽ യകുബ്ബു നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസാഇദു അൽസിനതിഹിം, ഒരു വ്യക്തിയെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് അല്ലെങ്കിൽ നരകത്തിൽ അവന്റെ മുഖം കൂപ്പുകുത്തിക്കുന്നത് അവന്റെ നാവ് കൊണ്ട് ചെയ്യുന്ന ഹസാഇദുകളല്ലാതെ വേറെ എന്താണ്? ഒരു വ്യക്തിയെ നരകത്തിലേക്ക് എത്തിക്കുന്നത് അവന്റെ നാവുകൾ കൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവന്റെ നാവ് കൊണ്ട് ചെയ്യുന്ന ഹസാഇദുകളല്ലാതെ വേറെ എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മതിയായതാണ് അവന്റെ നാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഹസാഇദുൽ അൽസന എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് ധാരാളം വിഷയങ്ങൾ പെടും. ഏറ്റവും ആദ്യം പെടുക ബാക്കിയുള്ള ആൾക്കാരുടെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിക്കലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കിടയിൽ പ്രത്യേകിച്ച് കാണപ്പെടുന്നത് പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ മുബ്തദി ആണ്, അല്ലെങ്കിൽ അവൻ ലാലാണ്, മുതലാണ് എന്നിങ്ങനെ തെളിവുകളില്ലാതെ പറയുക, അല്ലെങ്കിൽ വ്യക്തികളെ സംബന്ധിച്ച് അവൻ കദ്ദാബാണ്, അവൻ അഹങ്കാരിയാണ് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ പറയലാണ് ഹസാഇദുൽ അൽസന എന്നതിൽ ആദ്യമായിട്ട് പെടുക എന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ജനങ്ങൾക്കിടയിൽ മുബ്തദിഈങ്ങളുണ്ട്, സൂഫികളുണ്ട്, അതൊക്കെ ഉണ്ട്, അവരെ എതിർക്കേണ്ടതാണ്. പക്ഷേ ഹവയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ദീനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറയാം. ദീനിന്റെ അടിസ്ഥാനത്തിൽ പറയാം, വ്യക്തമായ തെളിവുകളുള്ളതിന്റെ പേരിൽ നമ്മൾക്ക് പറയാം. അതല്ലാതെ കേവലം ഒരു തോന്നലിന്റെ പേരിൽ ഇത്തരത്തിൽ അവൻ ലാലാണ്, മുളാണ്, മുബ്തദിആണ്, ഫാസിഖാണ്, സൂഫിയാണ്, ഇഖ്വാനിയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ചിന്തിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നരകത്തിലേക്ക് ഏറ്റവും അധികം മനുഷ്യരെ കൂപ്പുകുത്തിക്കുന്നത് അവരുടെ നാവുകൾ ഉണ്ടാക്കുന്ന ചൈത്യകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം സഹലമി സഅദ് സഅീദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പഠിപ്പിക്കുന്നു, മയ്യൽ മല്ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന രിജ്ലൈഹി അദ്മൻ ലഹു അൽ ജന്ന. നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവന്റെ രണ്ട് തുടയല്ലുകൾക്കിടയിലും അതേപോലെ തന്നെ അവന്റെ നാവിനെയും സൂക്ഷിക്കുകയാണെങ്കിൽ അവന് ഞാൻ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്റെ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവചനം വെറുതെ പറയില്ല, മറിച്ച് ഇത് സൂക്ഷിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരു വ്യക്തി അവന്റെ ഗുഹ്യ അവയവവും അതേപോലെ തന്നെ അവന്റെ നാവും സൂക്ഷിക്കുകയാണെങ്കിൽ അവന്റെ സ്വർഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവിനെ സൂക്ഷിക്കുക. യാതൊരു കാരണവശാലും അനാവശ്യമായ സംസാരങ്ങൾ സംസാരിക്കരുത്. ഒരു കാര്യം പറയുമ്പോൾ ചിന്തിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന കാര്യമാണോ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ നന്മയാണോ ഞാൻ പറയുന്നത്. അതല്ലാതെ അനാവശ്യമായ സംസാരങ്ങൾ, വെറുതെയുള്ള മുബാഹാത്തായത് ആണെങ്കിൽ പോലും അതൊക്കെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അതല്ലാതെ ചില ആൾക്കാരെ പോലെ അനാവശ്യമായിട്ട് ധാരാളം സംസാരിച്ചുകൊണ്ടിരിക്കുക, അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉചിതമല്ല. അതിനേക്കാളും ഗൗരവപ്പെട്ടതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ള ആൾക്കാരുടെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിക്കൽ. മറ്റുള്ള ആൾക്കാരുടെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല, പ്രത്യേകിച്ച് അവരുടെ ദീനിന്റെ വിഷയത്തിൽ. നല്ല രീതിയിൽ ഇസ്ലാമിന്റെ ദഅവത്ത്, അല്ലെങ്കിൽ ഈയൊരു മനഹജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമ് ലോച്ചു കൊടുക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ, അവരുടെ അഭിമാനത്തിൽ ഇടമേൽപ്പിച്ചുകൊണ്ട് അവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ചില തോന്നലിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ചിന്തിക്കുക, വഹൽ യകുബ്ബു നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസാഇദു അൽസിനതിഹിം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാര്യം വളരെ ഗൗരവമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്ന നസീഹത്ത്, നാവിനെ സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യത്തിൽ എന്താണ് പറഞ്ഞു തരുന്നത്? വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫല്യുക്രിം ജാറഹു. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അള്ളാഹുവിലും അവന്റെ റസൂൽ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിഥിയെ ബഹുമാനിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ, അഫ്വൻ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫല്യുക്രിം ജാറഹു. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ അയൽവാസിയെ ബഹുമാനിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം? ഒരു വ്യക്തിയുടെ ഈമാൻ പൂർണ്ണമാവാൻ വേണ്ടി ആവശ്യമായ ഒരു ഘടകമാണ് അവൻ അയൽവാസിയെ ബഹുമാനിക്കുക എന്നുള്ളത്. ഇന്ന് സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കിടയിൽ നമ്മൾ നോക്കിയാൽ പലപ്പോഴും പല അയൽവാസികളും ദുനിയാവിന്റെ വിഷയങ്ങളിൽ, പരസ്പരം സ്വത്ത് തർക്കങ്ങളിൽ, അല്ലെങ്കിൽ പരസ്പരം സ്ഥലത്തിന്റെ അതിരിന്റെ തർക്കങ്ങളിൽ പരസ്പരം തെറ്റിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു വ്യക്തി അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിഥിയെ അല്ലെങ്കിൽ അഫ്വൻ അയൽവാസിയെ ബഹുമാനിക്കണം. അയൽവാസിയെ ബഹുമാനിക്കുന്നതിന് പകരം അയൽവാസിയെ ദ്രോഹിക്കുകയും അയൽവാസിയോട് തെറ്റിയിരിക്കുകയും അയൽവാസിക്ക് ദ്രോഹമുണ്ടാക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അധികവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, വമൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിരി ഫല്യുക്രിം ജാറഹു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അയൽവാസിയെ അവൻ ബഹുമാനിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചത് അയൽവാസിയോട് കറമ കാണിക്കാനാണ്. കറം എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അല്ലെങ്കിൽ ഭാഷാ പണ്ഡിതന്മാർ പറയുന്നു, ഇജ്തിമാഉ സ്വിഫാത്തിൽ മഹ്മൂദ, നല്ല നല്ല സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതിനാണ് കറം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ നല്ലത് മാത്രം അയൽവാസിയോട് കാട്ടുക. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കരീമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കരീമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾക്ക് ഇൻഷാ അള്ളാഹ് അയൽവാസിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിചയപ്പെടാം. ഉലമാക്കൾ പറയുന്നു, അയൽവാസികൾ മൂന്ന് തരത്തിലാണ്. ഒന്ന്, ചില അയൽവാസികൾ എങ്ങനെയുണ്ടാവും? അവൻ നമ്മുടെ വീട്ടിന്റെ അടുത്താണ് താമസിക്കുന്നത്, അതേപോലെ തന്നെ കുടുംബക്കാരനാണ്, അതേപോലെ തന്നെ മുസ്ലിമാണ്. ഇത്തരക്കാരോട് നമ്മൾക്ക് മൂന്ന് ബാധ്യതകളുണ്ട്. ഇസ്ലാം നമ്മൾക്ക് കൽപ്പിക്കുന്നത്. ഒന്ന്, അവൻ അയൽവാസിയാണ് എന്നൊരു ബന്ധം. രണ്ടാമത്തേത്, അവൻ നമ്മുടെ കുടുംബമാണ് എന്നൊരു ബന്ധം. മൂന്നാമത്തെ കാര്യം, അവൻ മുസ്ലിമാണ് എന്നുള്ള ബന്ധം. ഈ മൂന്ന് ബാധ്യതകൾ അവനോട് നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ന്യൂനത വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. മുസ്ലിം എന്ന പരിഗണന അവന് നൽകിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അതേപോലെ തന്നെ അയൽവാസി എന്നൊരു പരിഗണന നൽകിയിട്ടില്ലെങ്കിലും മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയൽവാസികൾ ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതല്ലാതെ എല്ലാ അയൽവാസികളോടും ഒരേ രീതിയിലല്ല നമ്മൾ പെരുമാറേണ്ടത്. അയൽവാസി മുസ്ലിം ആവുകയും കുടുംബമാവുകയും ചെയ്താൽ അവനോട് മൂന്ന് ബാധ്യതയുണ്ട്. ഒന്ന് അയൽപ്പക്ക ബന്ധം, രണ്ടാമത്തേത് കുടുംബ ബന്ധം, മൂന്നാമത്തേത് അവൻ മുസ്ലിമാണ് എന്നുള്ള ബന്ധം. ഇനി നേരെ മറിച്ച് ഒരു അയൽവാസി മുസ്ലിമാണ് കുടുംബമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ അധികവും നമ്മൾ കാണാറുള്ളത് പോലെ, അങ്ങനെയാണെങ്കിൽ അവരോട് രണ്ട് ബന്ധമുണ്ട്. ഒന്ന് മുസ്ലിമാണെന്നുള്ള ബന്ധം, രണ്ടാമത്തേത് അയൽവാസിയാണെന്ന ബന്ധം. ഇത് നമ്മൾ കാണിക്കണം. ഈ ബന്ധമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതത്തിൽ അത്രയും നല്ലൊരു മാതൃകാ ജീവിതം നമ്മൾ നയിച്ചു കാണിക്കാനാണ്. അതല്ലാതെ ഇതൊക്കെ കേവലം അറിഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് മാറിയിരിക്കാനല്ല, മറിച്ച് അയൽപ്പക്ക ബന്ധം ആ ഒരു രീതിയിൽ സ്ഥാപിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം ആരാണ്? ഒരു വ്യക്തി മുസ്ലിമാണ്, അയൽവാസിയാണ്, അവരോട് നമ്മൾക്ക് രണ്ട് ബന്ധമുണ്ട്. മൂന്നാമത്തേത് ആരാണ്? ഒരു വ്യക്തി അയൽവാസിയാണ്, മുസ്ലിമുമല്ല, അതേപോലെ തന്നെ നമ്മുടെ കുടുംബവുമല്ല. അവനോട് അയൽപ്പക്ക ബന്ധം നമ്മൾ കാണിക്കണം. അത്തരക്കാരോട് അയൽവാസിയാണെന്ന ബന്ധം നമ്മൾ കാണിക്കണം. അതുകൊണ്ടാണ് ചില സഹാബികളുടെ ആസാറുകളിലൊക്കെ വന്നത്. അബ്ദുല്ലാഹിബ്നു അംർ ബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ആടിനെ അറുത്ത സാഹചര്യത്തിൽ ചോദിച്ചു, അഹദൈതും ലിജാരിനൽ യഹൂദി, നമ്മുടെ അടുത്ത് താമസിക്കുന്ന ജൂതനായ ആ വ്യക്തിക്ക് ഈ ആട്ടിൽ നിന്ന് നിങ്ങൾ കൊടുത്തോ എന്ന് അബ്ദുല്ലാഹിബ്നു അംർ ബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയുള്ള രീതിയിൽ അബ്ദുല്ലാഹിബ്നു അംർ ബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അയൽവാസി കാഫിറാണെങ്കിൽ പോലും അവനോട് നല്ല രീതിയിൽ അൽപ്പക്ക ബന്ധം കാണിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ കാഫിറാണെന്നുള്ള വിഷയം അവനോടുള്ള ബറാഅത്ത് വേണം, പക്ഷേ ഒരു അൽപ്പക്ക ബന്ധം മാത്രം അവനോട് നമ്മൾ കാണിക്കണം. അതിനപ്പുറം ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. ചില ആൾക്കാരെന്തുണ്ട്, അയൽവാസികൾ കാഫിറാണെങ്കിലും മുസ്ലിമികളാണെങ്കിലും ഒരേ രീതിയിൽ പെരുമാറും. അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. മറിച്ച് ഓരോരോ രീതിയിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ, ഒരു വ്യക്തി അയൽവാസിയാണ്, മുസ്ലിമാണ്, അതേപോലെ തന്നെ അവന് കുടുംബമാണെങ്കിൽ അവനോട് നമ്മൾക്ക് ബാധ്യതകൾ അധികമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ ഈ മൂന്ന് ഘട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഹദീസൊക്കെ ദുർബലമാണ്. ഇമാം ബസ്സാർ ഒക്കെ ഉദ്ധരിക്കുന്ന ചില ഹദീസിന്റെ രിവായത്തിൽ ഇത്തരത്തിലുള്ള മൂന്ന് ഘട്ടങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഹദീസ് ദുർബലമാണ്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അംഗീകരിച്ചതും പരിശുദ്ധമായ ശരീഅത്തിന്റെ ഖവാഇദുകൾ അംഗീകരിക്കുന്ന കാര്യവുമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും പല ആൾക്കാരെയും കാണാറുണ്ട്, ഒന്ന് അയൽവാസികളായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടാവില്ല. പ്രധാനമായിട്ടും ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ പലപ്പോഴും പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അവർ പരസ്പരം അയൽവാസികളായിട്ട് ബന്ധം ഉണ്ടാവില്ല, അവരും അവരുടെ ജീവിതം, അങ്ങനെ നമ്മൾ ആവാൻ പാടില്ല. മറിച്ച് നമ്മൾക്ക് അയൽവാസികളുണ്ടെങ്കിൽ, അവർ മുസ്ലിമീങ്ങളാണെങ്കിൽ, അവരോട് നമ്മൾ ബാധ്യതകളുണ്ട്, അവരോട് അവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരോട് നല്ല രീതിയിൽ വർത്തിക്കാൻ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കണം. അവർക്ക് നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. വേറെ ചില ആൾക്കാർ അവരോട് മിണ്ടാത്ത ആൾക്കാരുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ അയൽപ്പക്ക ബന്ധം മുറിച്ച ആൾക്കാർ. അവർ എപ്പോഴും ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികളോടുള്ള ബന്ധം നിസ്സാരമായ ഒരു കാര്യമായിട്ടല്ല നമ്മൾക്ക് പഠിപ്പിച്ചത്, മറിച്ച് വളരെയധികം ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാം. പ്രവാചകൻ പറഞ്ഞു, മാ സാല ജിബ്രീലു യുസീനി ബിൽ ജാരി ഹത്താ ദനന്തു അന്നഹു സയുവർസുഹു. അയൽവാസിയുടെ വിഷയത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ അവസാനം വിചാരിച്ചു അയൽവാസികൾക്ക് അനന്തരാവകാശ സ്വത്തിൽ നിന്ന് നൽകുമോ എന്ന് പോലും ഞാൻ പേടിച്ചുപോയി, അല്ലെങ്കിൽ ഞാൻ കരുതിപ്പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അയൽവാസികൾക്ക് അനന്തരാവകാശം നൽകേണ്ടി വരുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത്രയും അധികം അയൽപ്പക്ക ബന്ധം കാട്ടാൻ, അല്ലെങ്കിൽ അയൽപ്പക്ക ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചു. മറ്റൊരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ലാ യുഅ്മിൻ, മുഅ്മിനാവുകയില്ല, ഈമാൻ പൂർണ്ണമാവുകയില്ല. സഹാബികൾ ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, മൻ യാ റസൂലല്ലാഹ്, ആരുടെ ഈമാനാണ് പൂർണ്ണമാവാത്തത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു, നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഷർറിൽ നിന്ന്, അവന്റെ ദ്രോഹത്തിൽ നിന്ന് അവന്റെ അയൽവാസി സുരക്ഷിതനല്ലെങ്കിൽ അവന്റെ ഈമാൻ പൂർണ്ണമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഷറിൽ നിന്ന്, അവന്റെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് അവന്റെ അയൽവാസി സുരക്ഷിതനല്ല എങ്കിൽ അവന്റെ ഈമാൻ പൂർണ്ണമല്ല എന്ന് അള്ളാഹുവിൽ സത്യമിട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര ഗൗരവമുള്ള വിഷയ, എത്ര ഗൗരവമുള്ള വിഷയ. ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം അയൽവാസിയെ ദ്രോഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അയൽവാസിയോട് മോശമായ രീതിയിൽ പെരുമാറുമ്പോൾ, പരസ്പരം എന്തെങ്കിലും ചെറിയൊരു സ്ഥലത്തിന്റെ പേരിൽ വലിയ വലിയ മതിലൊക്കെ കെട്ടിയിട്ട് അയൽവാസികളായിട്ട് പൂർണ്ണമായിട്ട് ബന്ധം വിച്ഛേദിക്കുമ്പോൾ ചിന്തിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അയൽപ്പക്ക ബന്ധം എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫല്യുഹ്സിൻ ഇലാ ജാരിഹി. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന റിവായത്താണ്, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയൽവാസിയോട് നല്ലത് ചെയ്യട്ടെ എന്ന് പ്രവാചകന്റെ കൽപ്പനയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഫലാ യുദ്ധി ജാറഹു, അവൻ അവന്റെ അയൽവാസിയെ ദ്രോഹിക്കാതിരിക്കട്ടെ. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയൽവാസിയെ ദ്രോഹിക്കാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അയൽപ്പക്ക ബന്ധം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല, മറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അയൽവാസികളോടുള്ള പെരുമാറ്റം വാജിബായ പെരുമാറ്റവുമുണ്ട്, അതേപോലെ തന്നെ മുസ്തഹബായ പെരുമാറ്റവുമുണ്ട്. വാജിബായത് എന്താണ്? ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതുപോലെ, തകുഫു അൻഹു അദാക്, നീ അവനെ ദ്രോഹിക്കാതിരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് അവനെ നീ ദ്രോഹിക്കാതിരിക്കുക. നീ കാരണം അവന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അത് നിന്നെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്. ഏതെങ്കിലും ഒരു വ്യക്തി കാരണത്താൽ അവന്റെ അയൽവാസിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവന്റെ ഈമാൻ പൂർണ്ണമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ്? അതായത് മുസ്തഹബ്ബായ കാര്യങ്ങൾ വാജിബല്ല, മറിച്ച് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ധാരാളം വിഷയങ്ങൾ ഉൾപ്പെടും. ഒന്ന്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ അവർക്ക് നല്ല ഭക്ഷണങ്ങൾ കൊണ്ടുകൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ അയൽവാസി എവിടെയെങ്കിലും യാത്ര ചെയ്യാൽ അവരുടെ വീടിനെ നമ്മൾ സൂക്ഷിക്കുക, അവരുടെ വീട് നമ്മൾ നോക്കുക, ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോവാതെ. അതേപോലെ തന്നെ അവരുടെ വീടിന് ആവശ്യമായ സുരക്ഷകൾ, അവർ കുറച്ചു ദിവസത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യവും, അവരുടെ വീട്ടിൽ ഗാർഡൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുക, അതേപോലെ തന്നെ നമ്മൾക്ക് സാധിക്കുമെങ്കിൽ അവരുടെ വീടിന്റെ മുറ്റമൊക്കെ നമ്മൾ വൃത്തിയാക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അയൽവാസികൾക്ക് വേണ്ടി ചെയ്യുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അയൽപ്പക്ക ബന്ധം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് ഘട്ടങ്ങളുള്ളത് പോലെ തന്നെ, അല്ലെങ്കിൽ മൂന്ന് തരം ആൾക്കാരുള്ളത് പോലെ അയൽവാസികളും പലതരത്തിലുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ അടുത്തുള്ള അയൽവാസികളെ പോലെയല്ല ദൂരെ താമസിക്കുന്ന ആൾക്കാർ. അടുത്തുള്ള അയൽവാസികളോട് നമ്മൾക്ക് ബാധ്യതകൾ കൂടുതലാണ്, കാരണം അവരെ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരോട് നമ്മൾക്ക് ബാധ്യത കൂടുതലാണ്. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, എത്ര വീട് വരെയാണ് അയൽവാസികൾ? നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പ്രചരിപ്പിക്കാറുണ്ട്, 40 വീട് വരെയാണ് അയൽവാസികൾ എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. 40 വീട് വരെയാണ് ചില അയൽവാസികൾ. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഇത്തരത്തിലുള്ള ചില ആസാറുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇമാം അബൂ യഅല അദ്ദേഹത്തിന്റെ മുസ്നദിലും ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ കുതുബുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള ചില ആസാറുകൾ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 40 വീട് വരെയാണ് അയൽവാസികൾ എന്നുള്ള ചില കാര്യങ്ങൾ ഉദ്ധരിക്കുന്നതായി കാണാം. പക്ഷെ അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇമാം ബൈഹഖിയെ പോലുള്ള ഉലമാക്കൾ അതൊക്കെ ളഈഫാണ്, ആ ഹദീസിന്റെ സനദിൽ ഇത്തരത്തിലുള്ള ളഈഫുകളുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 40 വീട് വരെയാണ് അയൽവാസികൾ എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യം അത് തെറ്റാണ്. മറിച്ച് ഏതാണ് പരിധി അയൽവാസിയുടെ, നാട്ടിന്റെ ഉറുഫ് എന്താണോ, നമ്മുടെ നാട്ടിലെ ഒരു പതിവ് എന്താണോ അതാണ്. നമ്മുടെ നാട്ടിലെ പതിവ് അനുസരിച്ച് എത്ര വീട് വരെയാണോ അയൽവാസി എന്ന് പറയുക, അതാണ് അയൽപക്ക ബന്ധം. അതല്ലാതെ പ്രത്യേകിച്ച് 40 വീട് എന്നൊരു കണക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗം എന്താണ്, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നന്മ പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. രണ്ടാമത്തെ ഭാഗം, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അയൽവാസിയെ അവൻ ബഹുമാനിക്കുക. മൂന്നാമത്തെ കാര്യം എന്താ, വമൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിരി ഫല്യുക്രിം ളൈഫഹു. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ അതിഥിയെ സൽക്കരിക്കുക, അതിഥിയെ ബഹുമാനിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ അതിഥിയെ സൽക്കരിക്കുക എന്നുള്ളത് ഈമാനിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. അതിഥിയെ സൽക്കരിക്കുക എന്നുള്ളത് ഈമാനിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് പല ആൾക്കാർക്കും തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ചില വിദ്യാർത്ഥികൾ പോലും ഈ ഒരു വിഷയത്തിൽ തെറ്റുപറ്റിയതായി കണ്ടിട്ടുണ്ട്. എന്താണത്, ആരാണ് അതിഥി? അതിഥി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ കരുതുന്നത്, അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികളൊക്കെ സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എല്ലാവരും അതിഥിയാണെന്ന്. അല്ല, അതിഥി എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ മൻ നസല ബിക മിൻ ഗൈരി അഹ്ലിൽ ബലദ്, മൻ നസല ബിക മിൻ ഗൈരി അഹ്ലിൽ ബലദ്, നാട്ടിന്റെ പുറത്തു നിന്ന് നമ്മളെ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന ആൾക്കാർക്കാണ് അതിഥി എന്ന് പറയുക. നാട്ടിന്റെ പുറത്തു നിന്ന് ഒരു, നമ്മള് നാടിന്റെ പരിധി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, നമ്മൾ പൊതുവെ നാട്ടിലൊക്കെ നാടിന്റെ പരിധി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടാവും, അതിന്റെ പുറത്തു നിന്ന് നമ്മളെ ഉദ്ദേശിച്ചു വരുന്ന ആൾക്കാർക്കാണ് അതിഥി എന്ന് പറയുക. നമ്മളെ ഉദ്ദേശിച്ചു കൊണ്ട് വരുന്ന ആൾക്കാർക്കാണ് അതിഥി എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ രണ്ട് നിബന്ധനയാണ്, ഒരു വ്യക്തി അതിഥിയാവാൻ രണ്ട് നിബന്ധനയുണ്ട്. ഒന്ന്, നാടിന്റെ പുറത്തുനിന്ന് വരുന്നവനാവുക. രണ്ട്, നമ്മളെ ഉദ്ദേശിച്ചു കൊണ്ട് വരുന്നവനാവുക. ഒന്നാമത്തെ നിബന്ധന നാടിന്റെ പുറത്തുനിന്ന് വരുന്നവനാവണം. രണ്ടാമത്തെ കാര്യം, നമ്മളെ ഉദ്ദേശിച്ചു കൊണ്ട് വരണം, അവൻ വരുന്നത് നമ്മുടെ അടുത്തേക്കായിരിക്കണം. എവിടെയെങ്കിലും വന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടിയാൽ അവൻ നമ്മുടെ അതിഥിയല്ല. മറിച്ച് അതിഥി എന്ന് പറഞ്ഞാൽ നമ്മളെ ഉദ്ദേശിച്ചുകൊണ്ട് നാട്ടിന്റെ പുറത്തു നിന്ന് വരുന്നവനാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർക്ക് എന്താ പറയാ, സായിർ എന്ന പറയുക. അതിഥിക്ക് ഇസ്ലാമിൽ അല്ലെങ്കിൽ ശരീഅത്തിന്റെ ഭാഷയിൽ ളൈഫ് എന്നാണ് പറയുക. സന്ദർശിക്കാൻ വേണ്ടി വരുന്നവനോ സായിർ എന്ന പറയാം. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ അവൻ സായിറാണ്. നേരെ മറിച്ച് നാട്ടിന്റെ പുറത്തു നിന്ന് നമ്മളെ ഉദ്ദേശിച്ചു കൊണ്ട് വന്നാൽ അവൻ അതിഥിയാണ്, ളൈഫാണ്. ഇപ്പൊ ളൈഫിന് രണ്ട് നിബന്ധനകളാണ്, ഒന്ന് നാട്ടിന്റെ പുറത്തു നിന്നായിരിക്കണം, രണ്ടാമത്തേത് നമ്മളെ ഉദ്ദേശിച്ചു കൊണ്ടുവന്നവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ നാട്ടിന്റെ പുറത്തുനിന്ന് ഒരു വ്യക്തി നമ്മുടെ നാട്ടിലേക്ക് വന്നു, അയാൾ നമ്മളെ ഉദ്ദേശിച്ചല്ല, വേറൊരു ആവശ്യത്തിന് വന്നതാണ്. അതിന്റെ ഇടയിൽ നമ്മൾ അയാളെ കണ്ടു. അയാൾ നമ്മുടെ വീട്ടിലേക്ക് വരാണെങ്കിൽ അയാൾ നമ്മുടെ ളൈഫ് അല്ല, മറിച്ച് അയാൾ നമ്മളെ ഉദ്ദേശിച്ച് വന്നവനല്ല, അതുകൊണ്ട് തന്നെ അയാൾ നമ്മുടെ ളൈഫ് അല്ല. എന്താണ് തമ്മിലുള്ള വ്യത്യാസം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വേർതിരിവ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, അതിഥിയെ മടക്കുക എന്നുള്ളത് ശരിയാത്ത് അനുവദിക്കുന്നതല്ല. അതിഥിയെ സൽക്കരിക്കൽ വാജിബാണ്. അതിഥിയാണെങ്കിൽ, ളൈഫാണെങ്കിൽ അവനെ സൽക്കരിക്കൽ വാജിബാണ്. സായിറിനെ നമ്മൾക്ക് മടക്കാം. വ്യക്തമായി വേണ്ടി പറയാം, ഒരു വ്യക്തി നാട്ടിന്റെ പുറത്തുനിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ, നാട്ടിന്റെ പുറത്തുനിന്ന് നമ്മളെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വ്യക്തി വരികയാണെങ്കിൽ, അവൻ നമ്മോട് പറയാണ്, ഇന്ന സമയത്ത് ഞാൻ അവിടെ എത്തും. പഴയ കാലഘട്ടത്തിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഒരു വ്യക്തി അങ്ങനെ വരാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിളിച്ചുകൊണ്ട് പറയാം, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു വ്യക്തി വരികയാണെങ്കിൽ ഈ അതിഥിയെ, ഇല്ല എനിക്ക് പറ്റൂല, നാട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് വന്നാൽ ഇല്ല എനിക്ക് പറ്റൂല, എനിക്കിപ്പോ തിരക്കുണ്ട്, നീ പിന്നെ വാ എന്ന് പറയാൻ പാടില്ല. മറിച്ച് വീട്ടിൽ സൽക്കരിക്കൽ നിർബന്ധമാണ്, വാജിബാണ്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമുക്ക് എന്ത് പറയാം, ഇപ്പൊ എനിക്ക് ചെറിയ തിരക്കുണ്ട്, പിന്നെ ഇൻഷാല്ലാ നമ്മൾക്ക് കാണാം. തെറ്റില്ല. അതാണ് നമ്മൾ ആ ഒരു വേർതിരിവ് മനസ്സിലാക്കണം. ആരാണ് ളൈഫ്, ആരാണ് സായിർ? ളൈഫിന് രണ്ട് നിബന്ധനകളാണ്, അതിഥിക്ക് രണ്ട് നിബന്ധനയാണ്. ഒന്ന്, നാട്ടിന്റെ പുറത്തുനിന്നായിരിക്കണം. രണ്ട്, നമ്മളെ ഉദ്ദേശിച്ചുകൊണ്ട് വന്നവനായിരിക്കണം. ആ ഒരു വേർതിരിവ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ആ ഒരു വേർതിരിവ് അനുസരിച്ചാണ് ബാക്കിയുള്ള അഹ്കാമുകൾ മാറുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇവിടെ ഒരു പക്ഷേ ചില ആൾക്കാർക്ക് ഒരു സംശയം വരും, അല്ലാഹു അലം, നിങ്ങളുടെ കൂട്ടത്തിൽ കേൾക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും അങ്ങനെ സംശയം വന്നോ എന്ന് എനിക്കറിയില്ല. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വിശന്നിട്ട് വീട്ടിൽ നിന്നിറങ്ങി. വഴിയിൽ വെച്ച് അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമാ കണ്ടുമുട്ടി. അവരെല്ലാവരും വളരെയധികം വിശപ്പിലായിരുന്നു. അങ്ങനെ ഒരു സ്വഹാബിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവർ തീരുമാനിച്ചു. നേരെ ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് ഈ മൂന്നാൾക്കാരും പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയ സാഹചര്യത്തിൽ അവിടെ ആ സ്വഹാബിയുടെ ഭാര്യ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സ്വഹാബി അവിടെ ഉണ്ടായിരുന്നില്ല. ഭാര്യ ഇവരെ കണ്ട ഉടൻ അവരെ സൽക്കരിച്ചിരിക്കുകയും അവരുടെ വീട്ടിലേക്ക് കയറ്റിയിരുത്തുകയും ചെയ്തു. ഈ സ്വഹാബി വീട്ടിൽ വന്ന ഉടൻ കാണുന്നത് ആരെയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കറിനെയും ഉമറിനെയുമാണ്, റളിയല്ലാഹു അൻഹും. ഈ സ്വഹാബി ആ സമയത്ത് പറഞ്ഞു, لا احد اكرم مني اضيافا اليوم ان എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അതിഥികളെ കിട്ടിയത് ഞാനാണ്, എനിക്കാണ് ഏറ്റവും അധികം നല്ല ഏറ്റവും നല്ല അതിഥികളെ കിട്ടിയിരിക്കുന്നത് എന്ന് ഈ സഹാബി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഏറ്റവും നല്ല അതിഥികളെ ഇന്ന് ലഭിച്ചിരിക്കുന്ന വ്യക്തി ഞാനാണ്. കാരണം എന്റെ വീട്ടിലുള്ളത് ആരാ? ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അബൂബക്കർ സിദ്ദീഖ്, മൂന്ന് ഉമർ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്? മദീനയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. മദീനയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സഹാബി മദീനക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമറും അബൂബക്കറും മദീനക്കാരാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആ സ്വഹാബി അവിടെ അള്ളിയാഫ് എന്ന് ഉപയോഗിച്ചത്? എന്തുകൊണ്ടാണ് ആ സ്വഹാബി അള്ളിയാഫ് എന്ന പദം അവിടെ ഉപയോഗിച്ചത്? ചില ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഹദീസിനെ സംബന്ധിച്ച് അറിവുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു വിഷയം ഇഷ്കാല വരും. അതിന്റെ മറുപടി എന്താണെന്നാൽ, ഈ മൂന്ന് പേര് വന്ന സാഹചര്യത്തിൽ അവരുടെ ഭാര്യ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഭാര്യ സൽക്കരിച്ച് വീട്ടിലേക്ക് ഇരുത്തി. അതിനുശേഷമാണ് ഈ സ്വഹാബി വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്വഹാബി അള്ളിയാഫ് എന്ന പദം അവിടെ ഉപയോഗിച്ചത്? വീട്ടിന്റെ ഉടമസ്ഥൻ വീട്ടിലില്ലാത്തപ്പോൾ വീട്ടിൽ കയറിയിരിക്കാൻ, അല്ലെങ്കിൽ വീട്ടിന്റെ ഒരു മുറിയിൽ കയറിയിരിക്കാൻ അവകാശമുള്ളത്, അല്ലെങ്കിൽ അധികാരം ഇസ്ലാം നൽകിയത് അതിഥികൾക്ക് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന്, ഇപ്പൊ നിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു അതിഥി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു, നാട്ടിന്റെ പുറത്തു നിന്ന് ഒരു അതിഥി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു, നിങ്ങൾ അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്വീകരണ മുറിയിൽ, അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള മുറിയിൽ ഈ അതിഥികളെ സൽക്കരിച്ചിരുത്തുന്നത് ശരിയായിട്ട് അനുവദിച്ച കാര്യമാണ്. നേരെ മറിച്ച് ഈ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഒരു സായിറാണെങ്കിലോ സന്ദർശകനാണെങ്കിലോ ഭാര്യയ്ക്ക് പറയാം, ഭർത്താവ് ഇവിടെ ഇല്ല, ഇൻഷാല്ലാ വന്നതിന് ശേഷം നിങ്ങൾ വന്നോളൂ. ഇതാണ് വേർതിരിവ്. അതുകൊണ്ട് ഈ സഹാബി എന്തുകൊണ്ടാണ് ഈ അബൂബക്കറിനെയും ഉമറിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവർ അളിയാഫ് എന്ന് പറഞ്ഞത്? ഇദ്ദേഹമില്ലാത്ത സാഹചര്യത്തിൽ അവരുടെ വീട്ടിലേക്ക് ഭാര്യയെ കയറ്റിയിരുത്തി, ആ ഒരു രീതിയിൽ സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് അളിയാഫ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇഷ്കാലില്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിന്റെ പുറത്തു നിന്ന് നമ്മളെ ഉദ്ദേശിച്ച് വരുന്ന ആളാണ്. ഇനി അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇൻഷാല്ലാ പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കാം. ഒരു വ്യക്തി ലൈഫ് ആണെന്ന് പറയുമ്പോൾ, അതിഥിയാണെന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കേണ്ട ബാധ്യതകൾ എന്തൊക്കെയാണ്? ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒരൊറ്റ ഹദീസ് മാത്രം പറയാം. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആവശ്യമുള്ളത് അബൂ ശുറൈഹ് അൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫല്യുക്രിം ളൈഫഹു ജായിസതഹു. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയാണെങ്കിൽ അതിഥിയെ സൽക്കരിക്കുക. അതിനുശേഷം ജായിസതഹു എന്നൊരു പദം പറഞ്ഞു. ആ സമയത്ത് സഹാബികൾ ചോദിച്ചു, വമാ ജായിസതഹു യാ റസൂലല്ലാഹ്? ജായിസത്ത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമുൻ വലൈല. വമാ ജായിസതുഹു, ജായിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവാചകൻ, എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമുൻ വലൈല, ഒരു രാത്രിയും ഒരു പകലും. വദിയാഫതു സലാസതു അയ്യാം, അതിഥി സൽക്കാരം മൂന്ന് ദിവസമാണ്. ഫമാ കാന വറാഅ ദാലിക ഫഹുവ സദഖത്തുൻ, മൂന്ന് ദിവസത്തിന് ശേഷം ചെയ്യുന്നത് സദഖയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഈ ഹദീസിന്റെ ഉദ്ദേശം? ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്ന ലിദ്ദൈഫി ഹഖ്ഖൻ അലാ മൻ നസല ബിഹി, ഏതെങ്കിലും ഒരു അതിഥി ഒരു വ്യക്തിയുടെ അടുത്ത് വരികയാണെങ്കിൽ അവന് ചില ഹക്കുകളുണ്ട്, അവൻ അവകാശപ്പെടുന്ന ചില അവകാശങ്ങൾ അവനുണ്ട്. വഹുവ സലാസു മറാതിബ്, അത് മൂന്ന് ഘട്ടങ്ങളാണ്, മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്താണ്? ഹഖ്ഖുൻ വാജിബ്, അതിഥിക്ക് നിർബന്ധമായും ആതിഥേയൻ നൽകേണ്ട വാജിബായ ഹക്ക് എന്താണത്? യൗമുൻ വലൈല, ഒരു പകലും ഒരു രാത്രിയും. അവന് ആവശ്യമായ ഭക്ഷണങ്ങൾ ഈ ആതിഥേയൻ നൽകേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവന് ആവശ്യമായ താമസ സൗകര്യങ്ങൾ നൽകേണ്ടതുണ്ട് തുടങ്ങി അവൻ എന്തൊക്കെയാണ് ആവശ്യം എന്നതൊക്കെ ഈ ആതിഥേയനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവനുസരിച്ച് നൽകുക എന്നുള്ളത് വാജിബായ ഹക്കാണ്. രണ്ടാമത്തേത് തമാമുൻ മുസ്തഹബ്, മുസ്തഹബായ ഹക്ക്, പൂർണ്ണത. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സലാസത്തു അയ്യാം, മൂന്ന് ദിവസം കൊടുക്കുക എന്നുള്ളത് പൂർണ്ണതയാണ്. ഒരു അതിഥി നമ്മുടെ അടുക്കൽ നാട്ടിന്റെ പുറത്തു നിന്ന് നമ്മളെ ഉദ്ദേശിച്ചു കൊണ്ട് വന്നാൽ ഒരു രാത്രിയും പകലും അവന് ആവശ്യമായ കാര്യങ്ങൾ നൽകുക എന്നുള്ളത് വാജിബാണ്. മൂന്ന് ദിവസം വരെ നൽകുക എന്നുള്ളത് മുസ്തഹബാണ്, നല്ല കാര്യമാണ്. മൂന്ന് ദിവസത്തിന് ശേഷം നൽകുക എന്നുള്ളത് സദഖയാണ്. സാധാരണ മുസ്ലിമുകൾക്കൊക്കെ നമ്മൾ സദഖ കൊടുക്കുന്നത് പോലെ മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ അയാളെ സൽക്കരിക്കുകയാണെങ്കിൽ അത് സദഖയാണ്. ഈ മൂന്ന് ഘട്ടങ്ങൾ മനസ്സിലാക്കുക. ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു രാവും പകലും ഒരു രാത്രിയും ഒരു പകലും അവന്റെ ഹക്കാണ്, വാജിബാണ്. മൂന്ന് ദിവസം വരെ നൽകുക എന്നുള്ളത് മുസ്തഹബാണ്. അതിനുശേഷം നൽകൽ സദഖയാണ്. ഈ രീതി ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ വിശദീകരിച്ചതാണ്. ഇമാം ഇബ്നു ഖുദാമയും അതേപോലെ തന്നെ ഇമാം ഖത്താബി അദ്ദേഹത്തിന്റെ മആലിമുസ് സുനനിലൊക്കെ ഈ വിഷയം പറയുന്നതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെയധികം നമ്മുടെ ജീവിതത്തിൽ ബന്ധമുള്ള ഒരു ഹദീസാണ്. ഒരു പ്രസംഗ രൂപമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ജീവിതത്തിൽ കേട്ട് മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനുമാണ്. മൂന്ന് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ ചെയ്യേണ്ടത് ഒന്ന്, നല്ലത് മാത്രം പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം അയൽവാസിയെ സൽക്കരിക്കുക, അയൽവാസിയെ ബഹുമാനിക്കുക, മൂന്നാമത്തെ കാര്യം അതിഥിയെ സൽക്കരിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.